നമസ്കാരം. ജ്യോതിർഗമയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മൂല്യങ്ങൾ ജീവിതത്തെ എത്ര ശക്തിമത്താക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. എന്നാൽ മൂല്യ ചുതി നിറഞ്ഞ ഈ സമൂഹത്തിൽ എന്തുകൊണ്ട് മനുഷ്യന്റെ ശ്രദ്ധ മൂല്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു? നിസ്സാരമായ ചില ലാഭങ്ങൾക്ക് വേണ്ടി എത്ര പെട്ടെന്ന് നാം മൂല്യങ്ങളെ മാറ്റിവെക്കാൻ തയ്യാറാകുന്നു? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? നമുക്കിന്നൊരു അന്വേഷണം നടത്താം. മൂല്യങ്ങളെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തിൽ അടിസ്ഥാനപരമായി നമ്മളെ സഹായിക്കുന്ന മൂല്യങ്ങൾ എന്തെല്ലാമാണ്, മൂല്യങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ശക്തിയുള്ളതാക്കും, മൂല്യവിഹീനമായ ജീവിതം എന്തെല്ലാം പ്രശ്നങ്ങളിലേക്ക് നമ്മെ നയിക്കും, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മെ നയിക്കാൻ നമ്മോടൊപ്പമുണ്ട് ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ തിരുവനന്തപുരം സേവാ കേന്ദ്രത്തിലെ ബ്രഹ്മകുമാരി ശരണ്യഭയൻ സിസ്റ്റർ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ മൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ്. മൂല്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. വളരെയധികം സമൂഹത്തിൽ മൂല്യങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും മൂല്യച്യുതി നിറഞ്ഞ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇവിടെ ഏതെല്ലാം മൂല്യങ്ങൾക്കാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്?
എല്ലാത്തരം മൂല്യങ്ങൾക്കും ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. പ്രാധാന്യം ഇല്ല എന്ന് പറയുന്ന ഒരു മൂല്യങ്ങളും ഇല്ല. പ്രധാനമായും നമുക്ക് ആവശ്യമുള്ളത് ഇന്നത്തെ സമൂഹത്തില് സഹനശീലതയാണ്. ഇന്ന് സാധാരണ ലോകത്തില് നമ്മൾ കാണുന്ന ഭൂരിഭാഗം പേരിലും ഒരല്പസമയം ക്ഷമിക്കാൻ അല്ലെങ്കിൽ സഹിക്കാൻ ആണെന്ന് സാധിക്കാത്തത്. പിന്നെ അതുപോലെ മധുരത, ഇന്ന് നമ്മൾ കാണുന്നതിൽ പലരും സത്യസന്ധരാണ്, പക്ഷെ അവരുടെ ജീവിതത്തില് ആ സ്വീറ്റ്നെസ് ഇല്ല. ഇതുപോലെ ഇപ്പൊ നമ്മളൊരു നല്ല പലഹാരം ഉണ്ടാക്കി, എല്ലാം നമ്മളതിലിട്ടു, പക്ഷെ നമ്മളതിൽ സ്വീറ്റ് ഇട്ടില്ലെങ്കിൽ. അതുപോലെ ഒരു മൂല്യത്തെയും നമുക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല. എല്ലാ മൂല്യങ്ങൾക്കും അതിന്റേതായ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്.
ഈ മൂല്യച്യുതി എന്ന് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ, മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് മൂല്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാനാണെങ്കിലും ചില താൽക്കാലിക ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് മൂല്യങ്ങളെ മാറ്റിവെക്കാൻ തയ്യാറാവുന്നു, അവിടെ അതിന്റെ അപകടത്തെക്കുറിച്ച് മനുഷ്യൻ മനസ്സിൽ തൽക്കാലത്തെ ലാഭം നോക്കുമ്പോൾ ഈ മൂല്യം മാറ്റിവെക്കുന്നതുകൊണ്ട് എന്തൊക്കെ അപകടങ്ങൾ മനുഷ്യന് ഉണ്ടാവുന്നു?
ജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തരത്തിലുള്ള അപകടങ്ങളുടെ കാരണവും മൂലമായ കാരണം മൂല്യച്യുതി തന്നെയാണ്. കാരണം കുട്ടിക്കാലം തൊട്ടേ നമുക്ക് പണം സമ്പാദിക്കണം, നമ്മുടെ സ്റ്റഡീസ് ഫുൾ ഇൻഫർമേഷനാണ്. അപ്പം കുട്ടിക്കാലം തൊട്ടേ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറവാണ്. അതായത് കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു അറിവ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിലും നോർമലി അവരിൽ ആ മൂല്യച്യുതി കാണുന്നു. ഇത് കാരണം എപ്പോഴാണ് അവർ വളർന്നു വലുതാവുന്നത്, അപ്പോഴും കുട്ടിക്കാലം തൊട്ടേ കുട്ടിയെ പഠിപ്പിക്കുന്ന ഇതാണ്, നിനക്ക് നല്ല ജോലി വാങ്ങണം, നല്ല വീട് വാങ്ങണം, നല്ല കാറ് വാങ്ങണം, എങ്കിലും നിന്റെ ജീവിതം സുഖമുള്ളതാവും,
സന്തോഷമാവണം.
ആരും പഠിപ്പിക്കണം. അതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടിയും അങ്ങനെ തന്നെയാണ്. അവരും ജീവിതത്തിൽ ഒരിക്കലും മൂല്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അയാളുടെ മുഴുവൻ ലൈഫും അയാള് പുതിയ വീടുണ്ടാക്കാനും അതുപോലെ വെളിയിലുള്ള സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മൂല്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഉണ്ടായിട്ടും ഇന്നത്തെ ലോകത്തിലെ മനുഷ്യന് യഥാർത്ഥ സുഖം, ശാന്തി, സന്തോഷമൊന്നും അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് മനുഷ്യൻ പലപ്പോഴും പലതരത്തിലുള്ള മയക്കുമരുന്ന് അങ്ങനെയുള്ള അതിലൂടെ സുഖം കണ്ടെത്താൻ ശ്രമിക്കുന്നു. പക്ഷെ കുട്ടിക്കാലം തൊട്ടേ നമ്മൾ മൂല്യാധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസമായിരുന്നു, കുട്ടികൾക്ക് മൂല്യങ്ങളെക്കുറിച്ചുള്ള മഹത്വം അവരെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഇത് നമ്മുടെ സമൂഹത്തിൽ
മൂല്യങ്ങളുടെ ഈ സുഖം അറിയാത്തത് കൊണ്ട് അവർക്ക് വേറെ
അവര് ഭൗതികമായ വസ്തുക്കളിലാണ് ജീവിതത്തിന്റെ സുഖം ആഗ്രഹിക്കുക അല്ലെങ്കിൽ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിലൂടെ യഥാർത്ഥമായ സുഖം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് ഏകദേശം പൂർണ്ണമാവാറാവും. പിന്നെ അവർക്ക് അത് കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ കുട്ടിക്കാലത്തെ ആയിരുന്നു എങ്കിൽ അത് സാധിക്കുമായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് ഗുരുകുലങ്ങളിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എത്ര വലിയ രാജകുലത്തിലെ കുട്ടിയായപ്പോലും ആ കുട്ടിക്ക് ഇപ്പൊ വിറവ് വെട്ടുകാരൻ വിറവ് വെട്ടുമ്പോ അയാളുടെ ആ വിറവ് വെട്ടിക്കും, രാജകുമാരനായാലും അയാൾ വിറവ് മുറിക്കാറുണ്ട്. അപ്പൊ ആ ഒരു വിറവ് വെട്ടുകാരന്റെ ജീവിതത്തില് എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് രാജകുമാരനും അറിയാം.
ആ മനോഭാവം ഉണ്ട്.
അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടി രാജാവായി കഴിയുമ്പോൾ എല്ലാവരുടെ മേലും ആ ഒരേ സമഭാവനയും ഗുണങ്ങളും എല്ലാവരിലും കാണാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിൽ വരും. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ കുട്ടികൾക്ക് ഇന്നത്തെ കുട്ടികൾ വീട്ടിലെ ജോലികൾ പോലും ചെയ്യാറില്ല, അവരുള്ളി അവരുടെ പഠിത്തം മാത്രമേ അവർ നോക്കാറുള്ളൂ.
അച്ഛനമ്മമാരും അതില് വലിയ ഒരു പ്രശ്നം കാണുന്നില്ല, എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു മനോഭാവം.
വയസ്സായ മുത്തശ്ശൻ മുത്തശ്ശി അവരോട് സ്നേഹത്തോടെ സംസാരിക്കുക, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക, ഇതൊന്നും കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. മുതിർന്നവരോട് ബഹുമാനത്തോടെ സംസാരിക്കുക, ഇതെല്ലാം ഗുണങ്ങളാണ്. പക്ഷെ അതിനൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.
അപ്പൊ ഇവിടെ എവിടെയാണ് ശരിക്കും മാറ്റം വരേണ്ടത്? ഇത് ആരിതിന് മുൻകൈ എടുക്കാൻ സാധിക്കും?
ഇതിൽ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ് ഫുൾ മാറ്റം വരേണ്ടത്. എങ്കിലും കുട്ടികളിലാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ പാരന്റ്സിനെ ബോധവൽക്കരണം നടത്തണം. സ്കൂളുകളിലായാലും അതിനെക്കുറിച്ച് അവർക്ക് ബോധവൽക്കരണം നടത്തണം. വളരെ ചെറിയ പ്രായം തൊട്ടേ ചെറിയ ചെറിയ വാല്യൂസ്, ഉദാഹരണമായിട്ട് ലവ്, അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? സ്നേഹം എവിടെയൊക്കെയാണ് നമുക്ക് സ്നേഹം വേണ്ടത് നോക്കണം. നമുക്ക് വൃക്ഷങ്ങളോട് സ്നേഹം വേണം, മൃഗങ്ങളോട് സ്നേഹം വേണം, നമ്മുടെ കൂടെയുള്ളവരോട് സ്നേഹം വേണം. അപ്പൊ ഇത് ഇല്ലാതെ വളരുന്ന ഒരു കുട്ടി അച്ഛനും അമ്മയും പറയുന്ന പോലെ ഒരു വലിയ വ്യക്തിയായി മാറും. അതായത് വലിയ സാലറി ഉള്ള ഒരു വ്യക്തിയാവും. പക്ഷേ ഈ അച്ഛനും അമ്മയും ഈ കുട്ടി വയസ്സാം കാലത്ത് സംരക്ഷിക്കില്ല. നമുക്കറിയാം ഇന്ന് എത്രയാണ് ഇവിടെ വൃദ്ധാലയങ്ങൾ വരുന്നത്. കാരണം കുട്ടിയിൽ ആ മാതാപിതാവിനോട് സ്നേഹമില്ല. കാരണം അവരിൽ നിന്നും ആ സ്നേഹത്തിന്റെ പാലനയല്ല അനുഭവിച്ചത്. ആള് പൈസ സമ്പാദിച്ചു, അച്ഛനും അമ്മയും വയസ്സാം കാലത്ത് നോക്കണം എന്നുള്ള ഒരു മൂല്യം ആളുടെ ഉള്ളിൽ വന്നില്ല.
ഇത് വളർത്തിക്കൊണ്ടുവരുമ്പോ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇപ്പൊ സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ അവനവനോട് തന്നെയുള്ള ഒരു ഒരു മതിപ്പ്, ഒരു സ്നേഹം, അതിനും അവിടെ ഇമ്പോർട്ടൻസ് വരുന്നില്ലേ?
സ്വയം നമുക്ക് തന്നെ നമ്മളോട് സ്നേഹം വരണം. പക്ഷെ അതിന് നമ്മൾ നമ്മളെ കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കണം. അതായത് നമ്മൾ സാധാരണ ലൈഫിൽ എപ്പോഴും ഭൗതികതയും ആത്മീയതയും രണ്ടായി തിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ എപ്പോഴാണോ ഒരുമിപ്പിക്കുന്നത്, ഏതുപോലെ ഒരു സംഗീതത്തിനോടൊപ്പം അതിന്റെ മ്യൂസിക്കും കൂടെ വേണം, അപ്പോഴാണ് അത് കേൾക്കാൻ സുഖം ഉണ്ടാവുന്നത്. അതേപോലെ ജീവിതത്തിൽ എപ്പോഴാണോ നമ്മൾ ആത്മീയതയും ഭൗതികതയും ഒരുമിപ്പിക്കുന്നത്, അപ്പം ജീവിതത്തിനും അതിൻ്റെതായ താളം.
പറഞ്ഞു ആത്മീയതയും ഭൗതികതയും ഒരുമിപ്പിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോ നമ്മൾ ഈ ആത്മീയവാദം ഭൗതികവാദം ഒക്കെ വേറെ വേറെ ഒരു നമുക്ക് എങ്ങനെ രണ്ട് നമുക്ക് ഭൗതികമായിട്ടുള്ള സുഖങ്ങളും വേണം, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും യഥാർത്ഥത്തിൽ?
തീർച്ചയായും സാധിക്കും. നോക്കണം, ആത്മീയത ഒരിക്കലും ഭൗതികതയിൽ നിന്ന് വിട്ട് ആത്മീയതയ്ക്ക് നിലനിൽപ്പില്ല. കാരണം ആത്മീയത എന്ന് ഉദ്ദേശിക്കുമ്പം തീർച്ചയായിട്ടും സ്പിരിച്വൽ സ്റ്റഡി, സന്യാസം ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഭൗതിക ലൈഫിനെ എങ്ങനെ സ്മൂത്തായി ജീവിക്കാം, സ്മൂത്തായി എങ്ങനെ കൊണ്ടുപോവാം, ഇതാണ് ആത്മീയതയിൽ പറയുന്നത്. അതിനായിട്ട് നമ്മൾ എപ്പോഴാണോ ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നത് അതിനോടൊപ്പം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ഈശ്വരന്റെ നേരെ ഒരല്പസമയം ഏകാഗ്രമാക്കി ഈശ്വരന്റെ ശക്തികൾ നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിൽ ആ ശക്തികളുടെ ഉപയോഗം ചെയ്ത് ഓരോ പരിതസ്ഥിതികളെ സാഹചര്യങ്ങളെ മറികടക്കുകയാണ് ഇതിലൂടെ നടക്കുന്നത്.
ഇപ്പൊ പരിതസ്ഥിതികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കൂടുതലും ഇപ്പൊ വീട്ടിനകത്ത് നമുക്കൊരു സാഹചര്യം, അവിടെയും പ്രശ്നങ്ങൾ പലതും വരുന്നുണ്ട്, സമൂഹത്തിൽ ഇറങ്ങുമ്പോഴും ജോലി സ്ഥലത്തും. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ഏത് മൂല്യങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും? പ്രത്യേകിച്ച് ഇപ്പോൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ, കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ മൂല്യ തകർച്ച സമൂഹത്തിൽ വളരെയധികം കാണുന്നത്.
അതായത് ഇപ്പം പലതരത്തിലുള്ള ആളുകളുമായിട്ട് നമുക്ക് ഇടപഴകേണ്ടി വരും. പക്ഷേ ഒന്ന് നമ്മൾ അറിയേണ്ട ഇതാണ്, എല്ലാവരുടെ ഉള്ളിലും ഗുണങ്ങളും ഉണ്ട് അവഗുണങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ അവരുടെ ഗുണങ്ങളെ സ്വീകരിക്കുക, എന്താണോ മോശമായത് അതിനെ സ്വീകരിക്കാതിരിക്കുക. പക്ഷേ ഇത് അത്ര ഈസിയായ കാര്യമല്ല. അതിനുവേണ്ടി നമ്മൾ വളരെ സമയം മറ്റുള്ളവരുടെ ഗുണങ്ങളെ നോക്കുന്നതിന്റെ ഒരു അഭ്യാസം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇതിനുള്ള വഴിയാണ് യോഗം.
എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ഗുണങ്ങളെ കാണാനും നമുക്ക് നമ്മുടെ തന്നെ ഒരു ഗുണങ്ങളെ തിരിച്ചറിയുമ്പോൾ അല്ലെ, കൂടുതൽ നമ്മള് വളരെ ശക്തിയുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു അത് സമൂഹത്തിലേക്ക് നമുക്ക് പ്രകടമാക്കാൻ കഴിയുന്നത്. കാരണം ദുർബലത കൊണ്ടാണ് പലപ്പോഴും ഈ തെറ്റുകൾ സംഭവിക്കുന്നത്. അപ്പൊ ഈ ശക്തി ഉണ്ടാവാൻ ഉള്ള ഒരു ഒരു പ്രക്രിയ എങ്ങനെ നമുക്കതിനെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും?
അതാണ് ബ്രഹ്മകുമാരി അതിനുവേണ്ടി വളരെ സഹജമായ രാജയോഗം ധ്യാനം പഠിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ ഈസി ആയതാണ്. ഇതിലൂടെ ഏതൊരു വ്യക്തിക്കും, ഏത് ജോലി ചെയ്യുന്ന ആളായിരുന്നാലും കുട്ടികളായാലും, അവരുടെ ജീവിതത്തിലേക്ക് ഗുണങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. ജീവിതത്തിലെ ശാന്തി, അതായത് ഒരു നല്ല മാനസികാവസ്ഥ, ഒരു പോസിറ്റീവ് ലെവലുള്ള ഒരു ലൈഫ് അയാൾക്ക് ജീവിക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമ്മൾ കുറച്ച് സമയം നമ്മുടെ മനസ്സിനെ ബാഹ്യമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ഏകാഗ്രമാക്കി സ്വയത്തിലേക്ക് നോക്കി നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളെ കഴിവുകളെ കുറിച്ച് ദിവസവും ഒരല്പസമയം ചിന്തിക്കുക എന്നും ഇതൊരു പ്രാക്ടീസ് ആക്കി മാറ്റുക. ഇതിന്റെ കുറച്ച് ഹയർ സ്റ്റഡീസ് ആയിട്ട് ഈശ്വരനിലേക്കും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റുന്നുവെങ്കിൽ
പല പടികളായിട്ടാണ്
പല പടികളാണ്. ആദ്യം നമ്മൾ സെൽഫ് റിയലൈസേഷൻ ആണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ നമ്മളിലേക്ക് ഏകാഗ്രമാക്കി നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളെ നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റൊരാളിൽ നമ്മളിപ്പോ നെഗറ്റീവ് കാണുന്നു. നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്താണോ വെളിയിൽ കാണുന്നത് അത് അകത്ത് ഉള്ളതാണ്. എന്റെ വെളിയിൽ എന്താണ് ഞാൻ കാണുന്നത് അത് യഥാർത്ഥത്തിൽ
അകത്തുള്ളത് കൊണ്ടാണ്
വെളിയിൽ കാണുന്നത്. അപ്പൊ ഞാൻ മറ്റുള്ളവരുടെ ഉള്ളിലെ നെഗറ്റീവിനെ കാണുന്നുവെങ്കിൽ എന്റെ ഉള്ളിലേക്ക് അത് പതിയാണ്. അപ്പം നമ്മൾ എത്രത്തോളം പോസിറ്റീവ് കാണുന്നു
അത്രയും എനിക്ക് തോന്നുന്നു ഇത് കാരണം ഒന്നാമത് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നമ്മളത് കാണുന്നു. എത്രത്തോളം കാണുന്നു ആ നെഗറ്റിവിറ്റി നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് എടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു നേരെ തിരിക്കണം ഇതിനെ. എന്റെ ഗുണങ്ങളെ കുറിച്ചും ഞാൻ മനസ്സിലാക്കണം, അല്ലെ? മറ്റുള്ളവരിലുള്ള
ഗുണങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം.
അപ്പൊ അതാണ് തോന്നുന്നു ഈ ട്രാൻസ്ഫോർമേഷന്റെ ഒരു
പ്രക്രിയയിലെ ആദ്യ പ്രക്രിയ തന്നെ അതാണ്. നമ്മൾ നമ്മുടെ ചിന്താരീതിയെ മാറ്റുന്നു, നമ്മുടെ ചിന്തകളെ പൂർണമായും ശുഭകരമാക്കി മാറ്റുന്നു. അതായത് ഞാൻ ഒരു സ്ത്രീയാണ്, പുരുഷനാണ്, ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നതിന് പകരം ഞാൻ എന്റെ ഉള്ളിലെ ആന്തരികമായ ശുഭമായ ശക്തിയെ കുറിച്ച് ചിന്തിക്കുന്നു, പോസിറ്റീവ് എനർജിയെ കുറിച്ച്. അതായത് ഞാൻ വളരെ ശുദ്ധമായ ഒരു ഊർജമാണ്. ഞാൻ ഈ ബാഹ്യമായ ഈ ശരീരമല്ല, അല്ലെങ്കിൽ ഞാൻ എന്നെ പോസിറ്റുള്ള ആളല്ല, ഇതൊന്നുമല്ല. ഞാൻ വളരെ സൂക്ഷ്മവും ശാന്തവുമായ ഒരു ഊർജമാണ്. ഇതിലൂടെ ആ ശാന്തിയുടെ ഊർജം നമ്മൾ ശേഖരിക്കപ്പെടുന്നു. ഇനി നമ്മൾ എല്ലാവരും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പം ഞാൻ ഈ ഊർജമാണെന്ന് മനസ്സിലാക്കി ആ പരമ ഊർജ സ്രോതസ്സായ ഈശ്വരനിലേക്ക് ഒരല്പസമയം ദിവസവും നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കണം.
അതാണ് തോന്നുന്നു ഈ ട്രാൻസ്ഫോർമേഷന്റെ ഏറ്റവും വലിയൊരു സ്റ്റെപ്പ്. ഞാൻ വളരെ വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പൊ ശരണ്യ സിസ്റ്റർ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ആത്മീയ മാർഗത്തിലേക്ക് വന്ന് വളരെയധികം പേർക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ ആത്മീയ മാർഗത്തിൽ വന്നതിന് ശേഷം എന്ത് തരം പരിവർത്തനം, എന്ത് തരം ട്രാൻസ്ഫോർമേഷനാണ് ഉണ്ടായത്?
അതായത് ജീവിതത്തിൽ ആദ്യമായി സ്വഭാവങ്ങളിലാണ് പരിവർത്തനം വന്നത്. അതായത് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ ആ ശാന്തി എന്നിലേക്ക് വരാൻ തുടങ്ങി. അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലും വ്യവഹാര രീതിയിലും എല്ലാത്തിലും ആ ശാന്തിയുടെ അനുഭവം എനിക്ക് തന്നെ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയാണ് ഇതിലേക്ക് ഞാൻ കൂടുതലായിട്ട് വന്നത്. പിന്നെ നോർമലി നമ്മുടെ ഉള്ളില് ആ ആത്മീയ ശക്തി അനുഭവിക്കാൻ നമുക്ക് സാധിക്കും, അതുപോലെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനും സാധിക്കും. ഇപ്പം ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഒരാളിലേക്ക് നമ്മുടെ ഉള്ളിലെ ശാന്തിയുടെ ശക്തിയെ നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും.
ഇപ്പോ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ ഇപ്പോ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഒരു ദിനചര്യ, അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രാവിലെ മുതൽ രാത്രി വരെ എന്തെല്ലാം രീതിയിലാണ് നമ്മുടെ ദിനചര്യ കൊണ്ടുപോകുന്നത്?
അതായത് ബ്രഹ്മകുമാരീസില് നമ്മുടെ ദിനചര്യ ആരംഭിക്കുന്നത് മോർണിംഗ് 4 o'clockനാണ്. അപ്പം നമ്മൾ എപ്പോഴാണോ കണ്ണു തുറക്കുന്നത് അപ്പൊ തന്നെ നമ്മളൊരു ശുഭചിന്തനം ചെയ്യാറുണ്ട്. അതായത് ഞാൻ വളരെ ശുദ്ധമായ ഒരു ആത്മാവാണ്, സ്വയം ഈശ്വരന്റെ സന്താനമാണ്. ഈ പോസിറ്റീവ് ചിന്ത കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ മുഴുവൻ ദിവസവും പോസിറ്റീവായിട്ട് ഇരിക്കും. എന്നിട്ട് നമ്മൾ ഈശ്വരനോടാണ് ആദ്യമായി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. എന്നിട്ട് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഓൺ വേ ട്രാഫിക്കാണ്, പക്ഷേ ബ്രഹ്മകുമാരീസിൽ 2-way ആണ്. അതായത് നമ്മൾ ഈശ്വരനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും ഈശ്വരന്റെ ഗുഡ് മോർണിംഗ് കേൾക്കാൻ. നോക്കണം, ഈശ്വരന് നമ്മളോട് ഒരു പ്രാവശ്യം ഗുഡ് മോർണിംഗ് പറയുകയാണെങ്കിൽ അന്നത്തെ ഡേ എന്താവും? തീർച്ചയായും ഗുഡാവും. പിന്നെ നമ്മൾ ഈശ്വരീയമായ മഹാവാക്യങ്ങൾ, അതായത് ആദ്യമായിട്ട് ബ്രഹ്മകുമാരീസിലെ ഈശ്വരീയമായ മഹാവാക്യങ്ങൾ, അതിനെ പറയും മുരളി, അതാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. കാരണം നമ്മുടെ ബുദ്ധിയിലേക്ക് ആദ്യം വരുന്ന നോളേജ് നമ്മുടെ മുഴുവൻ ദിവസത്തെയും സ്വാധീനിക്കുന്നതാണ്.
രാവിലെ തന്നെ
ചെയ്യും അത്. നമുക്ക് 7 7 AM ക്ലാസ്. അപ്പൊ നമുക്കിപ്പം ലൗകിക കുടുംബങ്ങളിലിരിക്കുന്നവർക്കായാലും ആദ്യം ഈശ്വരീയമായ കുറച്ച് മഹാവാക്യങ്ങൾ ദിവസവും ആദ്യം കേൾക്കുന്നത് നല്ലതാണ്. കാരണം
വീടുകളിലിരുന്നുകൊണ്ടും ചെയ്യാൻ
സാധിക്കും, വീടുകളിലിരുന്നു ഇരിക്കുന്നവരായാലും അത് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്നത്തെ രീതിയിലെ പത്രങ്ങളോ എല്ലാത്തിലും നമ്മൾ കേൾക്കുന്ന ന്യൂസ് നെഗറ്റീവാണ്. അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും ആദ്യം വായിക്കുന്ന പത്രമാണ്. അപ്പൊ പത്രത്തിൽ ഫുൾ നെഗറ്റീവ് ന്യൂസ് ആണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിനെ വളരെയധികം ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അത് കാരണം മുഴുവൻ ദിവസവും ചിലപ്പോൾ ഡിപ്രഷനിലേക്കായിരിക്കും വരുന്നത്. അതുകൊണ്ട് ആദ്യം നമ്മൾ വളരെ ശുദ്ധമായ ഈശ്വരന്റെ മഹാവാക്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും പോസിറ്റീവായ കാര്യങ്ങൾ
പത്രം വായിക്കണമെങ്കിൽ തന്നെ
പിന്നീട് വായിക്കുക. ആദ്യം ഈശ്വരീയ മഹാവാക്യങ്ങൾ വായിച്ചതിന് ശേഷം പത്രം വായിക്കുക. പിന്നെ ബ്രഹ്മകുമാരിയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് മുഴുവൻ ദിവസത്തിലും ഒരു 7 പ്രാവശ്യം നമ്മൾ ട്രാഫിക് കൺട്രോൾ എന്നാണ് അതിനെ പറയുന്നത്. അതായത് മുഴുവൻ ദിവസവും നമ്മൾ ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ബിസിയായി പോകുന്നത് കൊണ്ടാണ് ഇന്നത്തെ മനുഷ്യർക്ക് ഇത്രയും ടെൻഷൻ വരുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മൾ ഒരു 2 മിനിറ്റെങ്കിലും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി ശാന്തമാക്കി വെക്കുന്നതിന്റെ ഒരു പ്രാക്ടീസ് നമുക്ക് മുഴുവൻ ഡേയിലും ഉണ്ട് എങ്കിൽ നമുക്ക് ഏതൊരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല, കുറച്ചൊരു ശാന്തി നമ്മളിലേക്ക് വരും.
ആ വാക്ക് തന്നെ എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായ ഒരു വാക്കാണ് ട്രാഫിക് കൺട്രോൾ. കാരണം ഈ ട്രാഫിക് മുഴുവൻ നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ട്രാഫിക് റോഡിലാണ് പുറത്താണ്, പക്ഷെ ഈ പറഞ്ഞ ട്രാഫിക് അല്ലെ ചിന്തകളുടെ ഒരു ഒരു വലിയ ട്രാഫിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ പ്രാക്ടീസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
അതായത് ആ ഒരു നിമിഷം നമ്മൾ സങ്കല്പിക്കുക, ഞാൻ വളരെ ശുദ്ധ പവിത്രമായ ഒരു ആത്മാവാണ് അഥവാ ഒരു എനർജിയാണ്, ഞാൻ എന്റെ മനസ്സിനെ ഒരു നിമിഷത്തേക്ക് ഈശ്വരനിൽ ഏകാഗ്രമാക്കുകയാണ്, ഈശ്വരനിൽ നിന്നും അഗാധമായ ശാന്തിയുടെ കിരണങ്ങൾ ഞാനാകുന്ന ആത്മാവിലേക്ക് നിറയുകയാണ്, അത് എന്നെ ഇപ്പൊ പൂർണമായും ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു, എന്നിൽ നിന്നും വരുന്ന ഈ ശാന്തിയുടെ കിരണങ്ങൾ ഈ മുഴുവൻ അന്തരീക്ഷത്തിലും ഈ പ്രകൃതിയിലേക്കും പകരുകയാണ്, അതിലൂടെ അതും വളരെ ശാന്തമാകുന്നു, ഇപ്പോൾ ഞാൻ വളരെ ശാന്തവും സ്വസ്ഥവുമായ ഒരാത്മാവാണ്. ഇങ്ങനെ നമ്മൾ മുഴുവൻ ദിവസത്തിലും 7 പ്രാവശ്യം ഓർമ്മിക്കുന്നു.
ഇതേതെല്ലാം സമയങ്ങളിലാണ് ഈ പറഞ്ഞ ട്രാഫിക്?
അതായത് രാവിലെ നമ്മൾ 5:45 ചെയ്യും, അതിനുശേഷം 7 മണിക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് 10:30 ചെയ്യും, അത് കഴിഞ്ഞ് 12 മണിക്ക് ചെയ്യും, പിന്നെ വൈകുന്നേരം നമ്മൾ 5:30, 7:30, 9:30 ഇത്രയും സമയത്താണ് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നത്.
അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലായാലും പകല പല കാര്യങ്ങളിൽ നമ്മൾ ബിസി ആയിരിക്കും, അപ്പോഴും നമുക്ക് ഇത് ചെയ്യാൻ
തീർച്ചയായും സാധിക്കും. കാരണം ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടും നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ തീർച്ചയായും സാധിക്കും. കാരണം കൈകളുകൊണ്ട് ജോലി ചെയ്യുമ്പോഴും,
കാരണം കൂടുതൽ പേരും ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു ഇപ്പൊ വീടുകളിലിരിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റും. കാരണം ഇതിനെ ചെറിയ ബ്രഹ്മകുമാരീസിലുള്ളവർ ഫോളോ ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ ജോലി സ്ഥലത്ത് ഇരിക്കുന്നവർക്ക് അവർക്കും ഇത്
തീർച്ചയായും ഫോളോ ചെയ്യാൻ സാധിക്കും. കാരണം നോക്കണം, നമ്മൾ ജോലി ചെയ്യാണ്, പക്ഷെ നമ്മുടെ മനസ്സ് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ആ സമയത്ത് നമ്മുടെ മനസ്സ് ഫ്രീയാണ്. അപ്പൊ ആ മനസ്സിനെ ഒരു സമയം നിങ്ങൾ ഏകാഗ്രമാക്കുകയാണെങ്കിൽ ബാക്കി മുഴുവൻ സമയം ചെയ്യാനുള്ള ഊർജം നിങ്ങളിലേക്ക് ശേഖരിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്.
മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളില്ല, അവരങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തു ഇവരിങ്ങനെ പെരുമാറുന്നു, അതിൽ നിന്നൊക്കെ നമുക്ക്
അതിൽ നിന്നൊക്കെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കും നമ്മുടെ മനസ്സിന്. ഒരുപാട് ശാന്തിയുടെ ഊർജം നമ്മളിൽ സ്റ്റോർ ആവുകയാണ്. ഇത് കാരണം നമുക്ക് ഏതൊരു സാഹചര്യം വരുമ്പോഴും അതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം. പിന്നെ നമ്മൾ അടുത്ത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ്, നമ്മൾ എപ്പോഴൊക്കെ ആഹാരം കഴിക്കുന്നു അതിനു മുമ്പ് നമ്മൾ ഒരു നിമിഷം ഈശ്വരനിലെ ഏകാഗ്രമായി നമ്മുടെ ഉള്ളിലേക്ക് ഈശ്വരീയ ശക്തി നിറയ്ക്കുന്നതായി സങ്കല്പിച്ച് നമ്മളിലൂടെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലേക്ക് ആ ഈശ്വരീയമായ ഊർജം നിറയുന്നതായി സങ്കല്പിച്ച് എന്നിട്ട് നമ്മൾ ആ ആഹാരം കഴിക്കുന്നു. അങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ നമുക്ക് ശക്തി ലഭിക്കും. ഇതും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെയിൻ പ്രിൻസിപ്പിളാണ്. ഇതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരം 6:30, 7:30 നമ്മൾ യോഗ ചെയ്യുന്നുണ്ട്. ആ സമയത്തും ഈ മുഴുവൻ ലോകത്തിനും ഈശ്വരന്റെ ശക്തി നമ്മളിൽ നിറയുന്നു, നമ്മളിൽ നിന്നും ഈ ലോകത്തിലേക്ക് ശാന്തിയുടെ കിരണങ്ങൾ പരക്കുകയാണ്.
ഒരു മണിക്കൂറാണ്
അങ്ങനെയാണ് വൈകുന്നേരം നമ്മൾ ചെയ്യുന്നത്. അത്രയും സാധിക്കുന്നില്ലെങ്കിൽ ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ആ സമയത്ത് അന്തരീക്ഷം വളരെ ശുദ്ധമാണ്. അപ്പൊ ആ സമയം നമ്മൾ യോഗ ചെയ്യുകയാണെങ്കിൽ അന്തരീക്ഷത്തിനും നല്ലതാണ്, അതുപോലെ നമ്മളിലേക്കും വളരെയധികം ഊർജം നിറയ്ക്കപ്പെടുന്ന സമയമാണ് വൈകുന്നേരത്തെ സമയം. അതുപോലെ രാത്രി എപ്പോഴാണോ നമ്മൾ ഉറങ്ങാൻ പോകുന്നത്, അതിനു മുമ്പ് നമ്മൾ ഹൃദയം തുറന്ന് ഈശ്വരനോടെല്ലാം സംസാരിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ദിവസം എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ദുഃഖം വന്നത്, ഇനി നിങ്ങൾക്ക് എന്താണ് സന്തോഷം കിട്ടിയത്, നിങ്ങളെല്ലാം ഈശ്വരനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലേഷനിൽ, നിങ്ങൾക്ക് അമ്മയോട് സംസാരിക്കുന്ന പോലെയോ അച്ഛനോട് സംസാരിക്കുന്ന പോലെയോ ഇനി അതല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പോലെയോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ എല്ലാം തുറന്നു പറയുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും കാലിയാക്കുക. അതായത് നമ്മൾ ഭാരത്തോടെ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ഉണരുമ്പോഴും ഭാരത്തോടെ നമ്മുടെ ഉറക്കവും ശരിയാവില്ല. എന്നിട്ട് നമ്മൾ അവസാനം ഈശ്വരനോട് ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കിടക്കുക. അപ്പൊ നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഈശ്വരന്റെ ഗുഡ് നൈറ്റിന് വേണ്ടി. ഈശ്വരൻ നിങ്ങളോട് ഗുഡ് നൈറ്റ് പറയുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ നൈറ്റ് ഗുഡ് ആയിരിക്കും.
എനിക്ക് തോന്നുന്നു നമ്മള് ഈ ഒരു ഒരു ദിനചര്യ എല്ലാവരും അവരവർക്ക് സാധിക്കുന്നത് പോലെയല്ലേ. ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ആ ധ്യാനത്തിന്റെ സമയത്തിൽ ഒരല്പം മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയാൽ പോലും ഈ രീതിയിലുള്ള ഒരു ഒരു ചിട്ടയിലൂടെ പോവുകയാണെങ്കിൽ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെയുള്ള ഈ ട്രാൻസ്ഫോർമേഷൻ, ആ മൂല്യങ്ങളുടെ ഒരു വളർച്ച തീർച്ചയായിട്ടും നമ്മൾ ഈ ദിനചര്യ തന്നെയാണെന്ന് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെ സ്വാധീനിക്കുന്നത്.
അപ്പൊ നമുക്ക് ഭൗതികതയും ആത്മീയതയും ഒരുമിപ്പിക്കാൻ സാധിക്കും. അതിലൂടെ നമ്മുടെ ജീവിതം വളരെ മനോഹരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും.
ഇത് ഈ ഒരു ദിനചര്യ വളരെ ചിട്ടയായിട്ട് പിന്തുടർന്ന് പോവുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. സിസ്റ്റർ ഈ പറഞ്ഞ ഒരു ദിനചര്യ, ഇപ്പൊ ബ്രഹ്മകുമാരീസിൽ ധാരാളം പേര് ക്ലാസുകൾ കേൾക്കുന്നവരുണ്ട്, ഈ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. എത്ര പേര് ഇതിന്റെ ലാഭം ഇപ്പോൾ ലോകമൊട്ടാകെ എടുക്കുന്നുണ്ട്?
ഇപ്പൊ മുഴുവൻ ലോകത്തിലും ഏകദേശം ഒരു 10 ലക്ഷത്തോളം പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ട്.
ഇതേ ദിനചര്യ ഫോളോ ചെയ്യുന്നവരുണ്ട്.
ലോകത്തിലാകമാനം 8500ലധികം സെന്റേഴ്സ് ഉണ്ട്. 135 രാജ്യങ്ങളിൽ ബ്രഹ്മകുമാരീസ് ഈ സേവനം ചെയ്യുന്നുണ്ട്. കേരളത്തിലും 10,000ത്തോളം പേർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിതൊരു നിയമങ്ങളായിട്ടല്ല, നമുക്കിവിടെ ഒരു ഫാമിലി ഫീലിംഗ് ആണ്. നമ്മൾ പറയാറുണ്ടല്ലോ വസുദേവ കുടുംബകം, അതായത് വിശ്വം മുഴുവൻ ഒരു കുടുംബമാണ്. ഈശ്വരൻ ആ കുടുംബത്തിലെ മാതാപിതാവാണ്. നമ്മൾ ഓരോരുത്തരും ആ ഈശ്വരന്റെ കുട്ടികളാണ്. അപ്പൊ ഈശ്വരീയമായ നിയമങ്ങൾ, ഏതുപോലെ ഒരു വീട്ടിലെ കുട്ടികളെ നിയമങ്ങൾ പാലിക്കണ പോലെ നമ്മൾ പാലിക്കുകയാണ്. ഇവിടെ ഒരു നിയമങ്ങൾ അടിച്ചേൽപ്പിക്കലല്ല, നമ്മുടെ ജീവിതത്തിനെ സുന്ദരമാക്കാൻ വേണ്ടി ഈശ്വരൻ നമുക്ക് തരുന്ന വഴികളാണിത്. ഇതിലൂടെ നമ്മുടെ ജീവിതം വളരെ നന്നായി മനോഹരമായി മാറും.
എനിക്ക് തോന്നുന്നു എല്ലാ ബ്രഹ്മകുമാരി സഹോദരിമാരും അതിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ തന്നെയാണ്. സിസ്റ്റർ ഇന്ന് വളരെ മനോഹരമായി മൂല്യങ്ങളെക്കുറിച്ചും സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കത് ആ ചിട്ടയായ ദിനചര്യയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇന്ന് ഇത്രയും സമയം ഇവിടെ ഇരുന്ന് നമ്മളെ ഉൾക്കാഴ്ചകളിലൂടെ നയിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ലോകമൊട്ടാകെ ചെയ്യുന്ന ആധ്യാത്മിക സേവനം, അതിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗം ഒരു മനുഷ്യ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ദിനചര്യ എങ്ങനെ ശരിയാക്കണം എന്നത് തന്നെയാണ്. നമ്മൾ മൂല്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. മൂല്യങ്ങൾ ജീവിതത്തിന്റെ അടിസ്ഥാനമായ ഘടകമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. മൂല്യങ്ങളെക്കുറിച്ചുള്ള ശിക്ഷണമില്ലാത്തതുകൊണ്ട് തന്നെയാണ് മൂല്യച്യുതിയുടെ സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് പേരേണ്ടി വരുന്നതും. ജീവിതത്തിൽ എങ്ങനെ ചിട്ട കൊണ്ടുവരണം, രാവിലെ മുതൽ വൈകുന്നേരം വരെ എങ്ങനെയെല്ലാം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ജീവിത പരിവർത്തനത്തിന്റെ വലിയൊരു ഭാഗം നമ്മൾ കടക്കുകയാണ്. ട്രാഫിക് കൺട്രോൾ, ട്രാഫിക് നടക്കുന്നത് പുറത്തേക്കാളും അധികം അകത്താണ്. മനസ്സിലെ ട്രാഫിക്കിനെ നിയന്ത്രിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിശ്ചിത സമയം വെച്ച് ഒരല്പസമയം മനസ്സിനെ ഉള്ളിലേക്ക് നയിക്കുകയാണെങ്കിൽ തീർച്ചയായും നിത്യജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും സരളമായി മറികടക്കാനുള്ള ആന്തരിക ശക്തി നമുക്ക് കൈവരും. ഒരല്പം ശ്രദ്ധ നൽകിയാൽ മതി ജീവിതത്തെ മൂല്യങ്ങൾ നിറഞ്ഞ സുന്ദരമായ ഒരു അനുഭവമാക്കി മാറ്റാം. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും ജ്യോതിർഗമയ നമ്മൾ എത്തിക്കുന്നതും. അവിടേക്ക് തന്നെയാണ് ഈ യാത്ര വീണ്ടും നമ്മൾ തുടരും. ഞങ്ങളോടൊപ്പം നിങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം Thank you.